ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാലു വർഷത്തിനിടയിൽ 20-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായതായി മന്ത്രി പി രാജീവ്. നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന NH 66 ഭാഗമായ മലപ്പുറം തലപ്പാറയിലും വിള്ളൽ. ആലുവ മൂഴിക്കുളം പുഴയിൽ 4-വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വടക്കൻ ജില്ലകളിൽ അതിശക്ത മഴ തുടരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 4 വർഷത്തിനിടയിൽ 20-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായതായി മന്ത്രി പി രാജീവ് അറിയിച്ചു. വ്യവസായ വകുപ്പിനെ സംബന്ധിച്ച് നേട്ടങ്ങളുടെയും ഉയർച്ചയുടെയും കാലമാണിതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംരംഭക വർഷം 1, 2, 3 പദ്ധതികളിലൂടെ 36 മാസത്തിനിടെ 3,53,133 സംരംഭങ്ങൾ ആരംഭിച്ചതായും 22,658.47 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ കഴിഞ്ഞെന്നും പി രാജീവ് വ്യക്തമാക്കി. 7,49,712 പേർക്ക് പുതുതായി തൊഴിൽ ലഭിച്ചുവെന്നതും 1,00,000-ത്തിലധികം സ്ത്രീകളെ സംരംഭകരാക്കി മാറ്റാൻ സാധിച്ചുവെന്നതും സംരംഭക വർഷത്തിന്റെ നേട്ടങ്ങളിലൊന്നാണെന്ന് മന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി ഈ മാസം 25 രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. മൻ കി ബാത്തിന്റെ 122 പതിപ്പാണിത്. പരിപാടിയിലേക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും വരുന്ന വെള്ളിയാഴ്ച വരെ സമർപ്പിക്കാം. നരേന്ദ്രമോദി ആപ്പിലും മൈ ഗവ് ഓപ്പൺ ഫോറത്തിലും ടോൾ ഫ്രീ നമ്പറിലും ഇതിന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് 1987 ഓപ്പറേഷൻ മേഘദൂതിന് പരംവീര ചക്രം നേടിയ നായിബ് സുബേദാർ ബാന സിംഗിനെ അനുസ്മരിക്കുന്നു. റിപ്പോർട്ട്.
ജമ്മു സ്വദേശിയായ നായിബ് സുബേദാർ ബനാസിംഗ് 1969 ജനുവരിയിൽ 8 ജമ്മു ആൻഡ് കശ്മീർ ലൈറ്റ് ഇൻഫൻട്രിയിൽ ചേർന്നു. 1987 സിയാച്ചിൻ പ്രദേശത്ത് ഇവരെ വിന്യസിച്ചു. ധാരാളം പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ ഈ പ്രദേശത്ത് കണ്ടെത്തി. ഇവരെ പുറത്താക്കുന്നതിന് ഒരു പ്രത്യേക സേന രൂപീകരിച്ചപ്പോൾ നായിബ് സുബേദാർ സ്വമേധയാ സേനയിൽ ചേർന്നു. ഇരുവശത്തും 457 മീറ്റർ ഉയരത്തിൽ മഞ്ഞുഭിത്തികളും 6,500 മീറ്റർ ഉയരത്തിൽ ഹിമാനി കോട്ടയും. അതിലായിരുന്നു നുഴഞ്ഞുകയറ്റക്കാർ. വളരെ ദുഷ്കരവും അപകടകരവുമായ വഴിയിലൂടെ നായിബ് സുബേദാർ നേതൃത്വത്തിൽ കിടങ്ങിൽ നിന്ന് കിടങ്ങിലേക്ക് നീങ്ങി എല്ലാ നുഴഞ്ഞുകയറ്റക്കാരുടെയും പോസ്റ്റ് സേന നീക്കം ചെയ്തു. ശത്രുവിനെ നേരിടുന്നതിൽ അസാമാന്യ ധീരതയും സ്ഥൈര്യവും കർത്തവ്യ നിർവഹണ സാമർഥ്യവും പ്രകടിപ്പിച്ച നായിബ് സുബേദാർ ബാനസിംഗിനെ രാഷ്ട്രം അഭിവാദ്യം ചെയ്യുന്നു.
പഞ്ചാബ് അതിർത്തിയിലെ 3 സംയുക്ത ചെക്ക് പോസ്റ്റുകളിലും ഇന്ന് മുതൽ റിട്രീറ്റ് ചടങ്ങ് പുനരാരംഭിക്കുമെന്ന് അതിർത്തി സുരക്ഷാ സേന അറിയിച്ചു. ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ചടങ്ങിൽ പ്രവേശനം. നാളെ മുതൽ പൊതുജനങ്ങൾക്കും വീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിരതയും സുസ്ഥിര വികസനവും ഉറപ്പാക്കാൻ ഊർജ്ജ സ്രോതസ്സുകളിൽ തുല്യമായ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വേണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ പറഞ്ഞു. ബ്രസീലിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ഊർജ്ജ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണെന്നും സുസ്ഥിരവും സമഗ്രവുമായ ഊർജ്ജഭാവി കെട്ടിപ്പടുക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് മുതൽ 3 ദിവസം ഗോവ സന്ദർശിക്കും. നാളെ മർമഗോവ തുറമുഖത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഏതാനും പുതിയ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. കൊല്ലം തുറമുഖത്തിന്റെ സമഗ്ര വികസനത്തിന് എല്ലാവിധ സഹായവും ചെയ്യുവാൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം സന്നദ്ധമാണെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. യാത്രാക്കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, ആഡംബര കപ്പലുകൾ എന്നിവ കൊല്ലത്ത് വരുന്നതിനും നങ്കൂരമിടുന്നതിനും ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനും പര്യാപ്തമായ തരത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ ഇക്കാര്യം അറിയിച്ചത്. നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന NH 66 ഭാഗമായ മലപ്പുറം തലപ്പാറയിൽ വീണ്ടും വിള്ളൽ രൂപപ്പെട്ടു. ഇന്നലെ റോഡ് ഇടിഞ്ഞ കൂരിയാടിന് സമീപമാണ് വീണ്ടും വിള്ളലുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
കൂരിയാട് ദേശീയപാത 66 റോഡ് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് യാത്രാക്ലേശം രൂക്ഷമായി തുടരുകയാണ്. മേഖലയിലെ ഉൾറോഡുകളിലൂടെ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെ തിരിച്ചുവിട്ടിട്ടുണ്ട്. തലപ്പാറ, മമ്പുറം, കക്കാട് എന്നിവിടങ്ങളിലൂടെയാണ് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത്. അതിനിടെ പുതിയ പാതയിൽ തലപ്പാറ ഭാഗത്ത് റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. അല്പസമയം മുമ്പ് മലപ്പുറം ജില്ലാ കളക്ടർ ദേശീയപാതയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും ദേശീയപാത അധികൃതരുടെയും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം വിളിച്ചുചേർത്തു. കലക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കാര്യങ്ങൾ വളരെ ഗൌരവതരമാണ് ാണെന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ അറിയിച്ചു. ഗതാഗത ക്ലേശം പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ ഉറപ്പു നൽകി.
മലപ്പുറം തലപ്പാറ ദേശീയപാതയിൽ വിള്ളലുണ്ടായ സംഭവം അത്യന്തം ഗൌരവത്തോടെ കാണണമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണെങ്കിലും നിർമ്മാണ കമ്പനി അത് കണക്കിലെടുത്തില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് ഫയർഫോഴ്സ് ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല. ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കുക യു ഡി എഫിന് ചിന്തിക്കാൻ കഴിയാത്തതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. തിരുവനന്തപുരം പേരൂർക്കടയിൽ മോഷണക്കുറ്റം ചുമത്തിയ ബിന്ദുവിനെതിരായ പോലീസ് നടപടി വിഷയത്തിൽ തെറ്റാരു ചെയ്താലും കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയും ഗവൺമെന്റും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും തെറ്റായ പ്രവണത വെച്ചുപൊറിപ്പിക്കില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആലുവ മൂഴിക്കുളം പുഴയിൽ നിന്ന് 4 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം ലഭിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മ സന്ധ്യയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. തിരുവാങ്കുളത്ത് നിന്ന് ആലുവയിലേക്ക് പോകുന്നതിനിടെ കുഞ്ഞിനെ കാണാതായി എന്നതായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി. കൂടുതൽ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് പുഴയിലെറിഞ്ഞെന്ന കുറ്റം സന്ധ്യ സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയുടെ സംസ്കാരം വൈകിട്ട് 4 തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ നടത്തും. അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സംഭവം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് പഠനം നടത്തണമെന്ന് സംഭവത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പ്രതികരിച്ചു. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിയെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ച സംഭവത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ പരിഷ്കൃത സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മോഷ്ടിച്ചെന്ന് പറയുന്ന സ്വർണം വീട്ടിൽ നിന്നു തന്നെ കണ്ടെത്തിയിട്ടും യുവതിക്കെതിരെ കുറ്റം ആരോപിച്ച് കേസെടുത്തത് ശരിയല്ലെന്നും സതീദേവി അറിയിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനൊരുങ്ങി. വിപുലമായ സൌകര്യങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു.
റെയിൽവേ യാത്രക്കാർക്ക് വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയാണ് അമൃത് ഭാരതത്തിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനൊരുങ്ങിയത്. വിപുലമായ സൌകര്യങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരകളും പാർക്കിംഗ് സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബുക്കിംഗ് ഏരിയയും ടിക്കറ്റ് കൌണ്ടറും നവീകരിച്ചു. ഓട്ടോമാറ്റിക് വെൻഡിംഗ് മെഷീനുകൾ കൂടുതൽ സ്ഥാപിച്ചു. സാംസ്കാരിക പൈതൃകം വിളിച്ചോടുന്ന രൂപത്തിൽ മനോഹരമാക്കിയിട്ടുണ്ട് റെയിൽവേ പരിസരം. ഡിജിറ്റൽ കോച്ച് പൊസിഷൻ സിസ്റ്റവും സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ മഴയ്ക്കും 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ ദിവസങ്ങളിൽ മീൻപിടുത്തം പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. ചിലയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ജില്ലയിൽ മഴ ആരംഭിച്ചത്. ഇന്ന് രാവിലെയോടെ ശക്തമായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കണ്ണൂർ കുറുവയിൽ മണ്ണിടിഞ്ഞ് 2 വീടുകൾക്ക് കേടുപറ്റി. ദേശീയപാതയുടെ സർവീസ് റോഡിൽ മുഴപ്പിലങ്ങാട്, എടക്കാട്, പാപ്പിനിശ്ശേരി, വേളാപുരം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പിലാത്തറയിൽ സർവീസ് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തിരിച്ചുവിട്ടു. മലയോര പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ നടത്തുന്ന സമരം 100-ാം ദിവസത്തിലേക്ക് കടന്നു. 100 ദിവസം പൂർത്തിയാക്കുന്ന ഇന്ന് സമരവേദിയിൽ 100 തീപ്പന്തങ്ങൾ ഉയർത്തും. രാപ്പകൽ സമരയാത്ര 16-ാം ദിനത്തിലേക്കും കടന്നു. സമരയാത്ര കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി. തമിഴ്നാട്ടിൽ തിരുപ്പൂരിന് സമീപം കായംകത്ത് വാഹനാപകടത്തിൽ 3 സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. 3 ഗൂഡാവിള സ്വദേശി നിക്സൺ എന്ന രാജ, ഭാര്യ ജാനകി, മകൾ ഹെമി മിത്ര എന്നിവരാണ് മരിച്ചത്. ഒരു മകളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴയിൽ ആലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ മിനി വാനിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എടത്വ സ്വദേശി രോഹിത് സജീവാണ് മരിച്ചത്. ഇന്ന് ലോക തേനീച്ച ദിനം. പരിസ്ഥിതി വ്യവസ്ഥയിലെ തേനീച്ചകളുടെ പങ്ക് അംഗീകരിക്കുക എന്ന സന്ദേശമാണ് ദിനാചരണം നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 4 വർഷത്തിനിടയിൽ 20-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായതായി മന്ത്രി പി രാജീവ്. നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന NH 66 ഭാഗമായ മലപ്പുറം തലപ്പാറയിലും വിള്ളൽ. ആലുവ മൂഴിക്കുളം പുഴയിൽ 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വടക്കൻ ജില്ലകളിൽ അതിശക്ത മഴ തുടരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.